പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ വന്ദനം. നിങ്ങളുടെ മധ്യേ കടന്നു വരുവാൻ കർത്താവ് ഭാഗ്യം തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇതൊരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. ചില സഹോദരന്മാരെ എനിക്ക് പരിചയമുണ്ട് ഇവിടെ, ബ്രദർ ജൂബി, അബ്രഹാം തുടങ്ങിയ ആളുകൾ. ചില സ്ഥലത്തൊക്കെയും വെച്ച് കാണുവാനും കൂടായ്മ പങ്കിടുവാനും ഇടയായി. അതിന്റെ ഒരു തുടർച്ചയായിട്ട്, സ്നേഹത്തിന്റെ വർദ്ധനവായിട്ട് ഈ അവസരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് ഈ ദിവസങ്ങളിൽ ഇവിടെ നിങ്ങൾ ചില ദിവസങ്ങൾ വേർതിരിച്ച് കർത്താവിന് മുമ്പാകെ ഇരിപ്പാൻ നിങ്ങൾ തിരഞ്ഞെടുത്തവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതൊരു കോൺഫിഗറേഷനാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പം വേറിട്ട് വന്ന് ആശ്വസിച്ചുകൊള്ളുവീരെന്ന് പറഞ്ഞു. അവരെ ഒരു വിജന സ്ഥലത്ത് കൊണ്ടുപോയി കർത്താവ് അവരുടെ കൂടെ ഇരുന്ന് അവരോട് സംസാരിച്ചു. അങ്ങനൊരു സാഹചര്യത്തിന്റെ അവസാനമാണ് അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ ഇടയായത്. നമ്മള് കർത്താവിന് വേണ്ടി വേർതിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു വാക്ക് ആദ്യമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയം കർത്താവിന് വേണ്ടി വേർതിരിച്ചതാ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും വേർതിരിക്കേണ്ട ആവശ്യം എന്തുവാ? കർത്താവിന് വേണ്ടി മുഴുവൻ കൊടുക്കുന്നതിന്റെ ഒരു ടോക്കണാണ് കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകിച്ച് വേർതിരിക്കുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊക്കെ കർത്താവിന് വേണ്ടി മുഴുവൻ കൊടുക്കുന്നെന്നാണ് പറയുന്നത്. എന്നാൽ പ്രാക്ടിക്കൽ ലെവലിൽ കർത്താവിന് വേണ്ടി കൊടുക്കാൻ കൊടുക്കേണ്ടി വരുമ്പോൾ സമയമാകട്ടെ മറ്റ് റിസോഴ്സ് ആകട്ടെ പലപ്പോഴും കാണുകയില്ല. എന്നാൽ കർത്താവിന് വേണ്ടി ചിലതൊക്കെ നമ്മളെല്ലാം കർത്താവിന്റെ വകയാണെങ്കിലും ചിലതൊക്കെ വേർതിരിക്കപ്പെട്ടതായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാണ് ശബത്തിന്റെ ഒബ്സർവേഷൻ. ഞാൻ ശനിയാഴ്ച പറ്റിയല്ല പറയുന്നത്. ദൈവം പറഞ്ഞു, 6 ദിവസം നിന്റെ വേല ചെയ്യുക, 7ാം ദിവസം നീ സ്വസ്ഥമായിരിക്കാൻ പറഞ്ഞു. ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വേർതിരിവാണ്. നമ്മുടെ സമയത്തിൽ 6 ദിവസം വേല ചെയ്ത് 7ാമത്തെ ദിവസം സ്വസ്ഥമായിരിക്കുക എന്ന് കർത്താവ് പറഞ്ഞത്. കർത്താവ് എന്തിനാ സ്വസ്ഥമായിരിക്കാൻ പറഞ്ഞു? നീ എന്നെ ആരാധിക്കാൻ കർത്താവിന് പറഞ്ഞിട്ടുണ്ടോ? അവിടെ അവിടെ പറഞ്ഞില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വേർതിരിക്കാനേ പറഞ്ഞുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ പ്രവർത്തിപ്പാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവുക ചെയ്യുന്നേ. ദൈവം പറയാതെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ടോപ്പിക്കിന്റെ ഭാഗമായി അതിലേക്ക് ഞാൻ വരും. ദൈവത്തിന്റെ പർപ്പസ് എന്നുള്ളത്, ദൈവത്തിന്റെ പൂർണ്ണ ഹിതം എന്താണ് എന്ന് നാം അറിയുന്നതിന്റെ ഭാഗമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് കർത്താവിനെ വേർതിരിക്കുന്നത്. കുഞ്ഞുങ്ങള് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെന്ന് കൈപൊക്കിക്കേ. നോട്ട്ബുക്കിന്റെ അകത്ത് എഴുതുന്നവർ മാത്രം പഠിക്കുന്ന പിള്ളേരായത് വിടില്ലേ? ഓ ഇല്ല, ശരി. എന്നാ അവരോട് നിങ്ങളും ചോദിച്ചോണം, എഴുതുന്ന നോട്ട്ബുക്കിന്റെ ഇടത്ത് വശത്ത് എന്തിനാ ഒരു മാർജിൻ ഉള്ളത്? എപ്പോഴും മാർജിൻ വരച്ചിട്ടാ എഴുതുന്നത്, എന്തിനായിരിക്കും ഈ മാർജിൻ? ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ടീച്ചേഴ്സ് ഒന്ന് പറയാമോ എന്തിനായി എഴുതുന്നതിന്റെ ഈ ബുക്കിൽ? സോറി, ഞാൻ ഡയറക്റ്റ് ചോദ്യം ചോദിക്കുന്നത്, ഉത്തരങ്ങൾ എന്തെങ്കിലും ആകട്ടെ, ഒന്ന് ചിന്തിച്ചാട്ടെ, എന്തിനാ ഇങ്ങനെ ഒരു ആശയം എങ്ങനെയാ ഉണ്ടായത്? ഈ നോട്ട്ബുക്കിന്റെ ഇടത് വയസ്സ് ഇങ്ങനെ ഒരു കുറെ ബ്ലാങ്ക് സ്പേസ് ഇട്ടിട്ട് എഴുതുന്ന ഈ പരിപാടി എങ്ങനെയാ തുടങ്ങിയത്? ഓക്കെ, എഴുതുന്ന എന്തോ കാറ്റഗറിയാണ് അത്, കുഞ്ഞുങ്ങളുടെ നോട്ടത്തിൽ. എന്നാ ഞാന് ഒരാശയം ഞാൻ പറയാം. അത് ടീച്ചർക്കുള്ള സ്ഥലമാ. ടീച്ചർമാരൊപ്പിടുമ്പോ ഒരിക്കലും മോളിലും താഴെയും കോണിലും ഒന്നുമല്ല. എവിടെ ടീച്ചർമാർ ഒപ്പിട്ടാലും ആ മാർജിനിലാണ് പെടുന്നത്. അപ്പോ ടീച്ചർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ടീച്ചർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ എന്ന് ഓരോ പേജിലും വാക്കും ഭാഷണവും കൂടാതെ എഴുതുന്ന രീതിയാണ് മാർജിനിടുന്നത്. മനസ്സിലായല്ലോ? പ്രൈസ് ദി ലോർഡ്. ഉണ്ടെങ്കിൽ എഴുതും, ഇല്ലെങ്കിൽ എഴുതുകയില്ല. നല്ലൊരു ആശയമാ. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന് ഒരു മാർജിൻ വേണം, ദിവസങ്ങൾക്കൊരു മാർജിൻ വേണം, നമ്മുടെ ഏത് പെരുമാറ്റത്തിന് ഒരു മാർജിൻ വേണം. വേണമെങ്കിൽ ദൈവത്തിന് ഇടപെടാനുള്ളതായ സമയം. നിങ്ങൾ കമ്മിറ്റി മീറ്റിംഗ് കൂടുന്ന ആളുകൾ ആരൊക്കെ ഉണ്ട്? കമ്മിറ്റി മീറ്റിംഗ്സ് കൂടിയിട്ടുണ്ടോ? കമ്മിറ്റിക്ക് അതൊക്കെ നമുക്ക് അജണ്ട കാണും. എന്നാൽ ഈ അജണ്ടയുടെയൊക്കെ ഏറ്റവും താഴെ സാധാരണ എഴുതുന്ന ഒരു പോയിന്റ് ഉണ്ട്. എല്ലാ കമ്മിറ്റിക്കകത്തും എഴുതും, എനി അതർ മാറ്റർ. എനി അതർ മാറ്റർ എന്ന് പറഞ്ഞാ ഇപ്പൊ നമ്മൾ ഓൾ കൺവിൻസീവ് അല്ല. നമുക്ക് ചിന്തയ്ക്ക് അപ്പുറത്തായിട്ട് പോകാത്തുണ്ടെങ്കിലും വന്നാൽ അതിനൊരു സമയം. ആ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ്. ഞാൻ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മുടെ തീം ദൈവത്തിന്റെ പർപ്പസ് കണ്ടെത്തുക എന്നുള്ളതാ. ദൈവത്തിന്റെ പർപ്പസ് കണ്ടെത്തുവാൻ ഒന്നാമതായി ചെയ്യേണ്ട ഒരു കാര്യം ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക എന്നുള്ളതാ. എന്തുവാണ് വേർതിരിക്കുന്നത്? നാം വാല്യൂ ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്നാമതായി നമ്മുടെ സമയം. ഈ മൂന്ന് ദിവസങ്ങൾ നിങ്ങൾ കർത്താവിന് വേണ്ടി വേർതിരിച്ചു, ഇതിന്റെ പ്രയോജനം വരണമെങ്കിൽ, അല്ല തുടർന്നുള്ള ജീവിതത്തിൽ പ്രയോജനം വരണമെങ്കിൽ ഏറ്റെടുക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതോട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് പർപ്പസ് അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ ഒന്നാമതായി ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം. അക്സെപ്റ്റ്. എത്ര പേർക്ക് ഇംഗ്ലീഷ്, മലയാളം മാത്രം പറഞ്ഞാൽ മതി? ഇംഗ്ലീഷ് ഇടയ്ക്ക് പറയണേ. ഹൗ മെനി ഓഫ് യു വാണ്ട് മീ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഓൾസോ ഇൻ ബിറ്റ്വീൻ? ക്യാൻ യു ഷോ യുവർ ഹാൻഡ്സ്? എനിബഡി? ഓക്കെ, സോ കംഫർട്ടബിൾ. ഓക്കെ, സം പീപ്പിൾ ആർ ദേർ. ഫസ്റ്റ് അക്സെപ്റ്റ് ദാറ്റ് ഗോഡ് ഹാസ് എ പർപ്പസ്. ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ടെന്ന് നമ്മള് അംഗീകരിക്കണം. അല്ലാതെ നമ്മുടെ വളരാനുള്ള വളർച്ചയെന്ന് നാം കണക്കാക്കുന്ന അതിന്റെ പൂർത്തീകരണമായി മാത്രം ദൈവത്തെ നോക്കിയാൽ പോരാ. നമുക്ക് എല്ലാവരും ഉന്നമനം വേണം. ഉന്നമനം നാം കരുതുന്ന കാര്യം, വളർച്ചയെന്ന് നാം കരുതുന്ന കാര്യം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മുടെ കൺസെപ്റ്റിൽ അത് എന്തായാലും, നമ്മുടെ ചിന്തയിൽ അത് എന്തായാലും, ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു ഹിതമുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ പർപ്പസിന്റെ പൂർത്തീകരണമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ദൈവത്തിന് പർപ്പസ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയും. ചിലപ്പോഴൊക്കെ നിങ്ങൾ സഹോദരിമാരുടെ അടുക്കളയിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുമല്ലോ സ്റ്റവരി, അല്ലേ? ചായക്ക് വെള്ളം വെച്ചു. നിങ്ങള് വെള്ളം തളയ്ക്കാൻ പറ്റിയ സ്ഥിതിക്ക് പിള്ളേരാരെങ്കിലും വന്നിടത്തത് കൈ കഴുകിയാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അമ്മമാര് പറഞ്ഞാട്ടെ. മനസ്സിലായ ചോദ്യം? നിങ്ങൾ ചായക്ക് വെള്ളം വെച്ചു, തിളപ്പിക്കാൻ വെച്ചു, അത് ചായപ്പൊടി ഇടുന്നതിന് മുമ്പ്, അല്ലെ പഞ്ചസാര ഇടുന്നതിന് മുമ്പ് ആരെങ്കിലും വന്ന വെള്ളം എടുത്ത് കാല് കഴുകാൻ ഉപയോഗിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഉണ്ടാതിരിക്കോ? എന്തായിരിക്കും പറയുന്നതെന്ന് പറയാമോ? നിങ്ങളുടെ കുട്ടികളിൽ ഒരാൾ വന്ന വെള്ളം എടുത്ത് വേറൊരു കാര്യത്തിന് ഉപയോഗിച്ചാൽ നിങ്ങൾ പറയുന്ന ആ നാച്ചുറലായ വാചകം ഒന്ന് പറയാമോ? ഉറക്കെ പറഞ്ഞോ, ഒരാളെന്ന് പറക ഉറക്കെ പറയാമോ? ആ, എന്നോടൊന്ന് ചോദിക്കരുതായിരുന്നൂടാ, പറയല്ലേ? എന്നോടൊന്ന് ചോദിക്കരുതായിരുന്നു, ഞാൻ വെറുതെയാണോ ആ വെള്ളം വെച്ച്? എന്തിനാ വെള്ളം വെച്ചതെന്ന് ചോദിക്കരുതായിരുന്നോ? സിമ്പിൾ. നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നാം ദൈവത്തെ പറ്റി പഠിക്കാൻ നോക്കും. അല്പം വെള്ളം ചൂടാകാൻ വെച്ചു, അതുപോലും വെറുതെ അല്ല നമ്മൾ ചെയ്തതെന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ ഇതെല്ലാം ദൈവം ചെയ്തത് വെറുതെയാണെന്ന് ചിന്തിക്കുന്നവൻ ദൈവത്തെ ഫൂളാക്കാൻ ശ്രമിക്കുകയല്ലേ? അത് ദൈവത്തെ അപമാനിക്കുകയല്ലേ? ദൈവത്തെ അപമാനിക്കുക, ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു രീതി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പർപ്പസ് ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുന്നത് ദൈവത്തെ ബഹുമാനിക്കുന്ന ഒന്നാമത്തെ ഒരു രീതിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഇനിയും ആ പർപ്പസിന്റെ പൂർത്തീകരണം, വ്യക്തികളിൽ പർപ്പസ് ഉണ്ട്, കുടുംബങ്ങളിൽ പർപ്പസ് ഉണ്ട്, സമൂഹത്തിൽ പർപ്പസ് ഉണ്ട്, രാജ്യങ്ങളിൽ പർപ്പസ് ഉണ്ട്, ലോകത്തിൽ മുഴുവനായിട്ട് പർപ്പസ് ഉണ്ട്, പല നിലകളിലുള്ളതായ പർപ്പസുകളുണ്ട്. ഇതൊന്നും പറയാനുള്ള സമയം ഇവിടെയല്ല. ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ് ആൻഡ് ചർച്ച്, ആ അവിടെ വരെ മാത്രം നാം പറയുന്ന കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഇനി ദൈവത്തിന്റെ പർപ്പസിനെ പറ്റി തെറ്റായ ചില ചിന്തകൾ നമുക്കുണ്ട്. എന്താണെന്ന് അറിയാമോ? ദൈവം അനുവദിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ഹിതമാണെന്നുള്ളൊരു ചിന്തയാണ്. ദൈവത്തിന്റെ അനുവാദം ദൈവത്തിന്റെ ഹിതമാകണമെന്ന് നിർബന്ധമില്ല. കോൺട്രവേഴ്സിയലായ ഒരു ടോപ്പിക്ക, ദൈവത്തിന്റെ അനുവാദം ദൈവഹിതമാകണമെന്നുള്ളതിന് നിർബന്ധമില്ല. അതിനെപ്പറ്റിയാണ് റോമാലേഖനം 12:1 പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ജീവന്റെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങളെ തന്നെ സമർപ്പിപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുകൊതുക്കുകയും രൂപാന്തരപ്പെടുകയും. അവിടെ ദൈവത്തിന്റെ ഹിതത്തിന് 3 ഡിഗ്രികൾ പറഞ്ഞിട്ടുണ്ട്, നന്മയും പ്രസാദവും പൂർണ്ണതയും. നന്മയും പ്രസാദവും പൂർണ്ണതയും. അപ്പം നന്മയുള്ളതെല്ലാം പ്രസാദങ്ങളാകണമെന്നില്ല, പ്രസാദമുള്ളതെല്ലാം പ്രസാദമെന്ന് നാം കരുതുന്നതെല്ലാം പൂർണ്ണതകളാകണമെന്നില്ല. ഇത് കുടുംബത്തിന്റെ കാര്യത്തിൽ നിന്ന് എടുത്തു പറയാനാണ് ഞാൻ പോകുന്നത്. ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കായി പറയുന്നത്. അപ്പോ നമ്മൾ ദൈവത്തിന്റെ ഹിതത്തെപ്പറ്റിയാണല്ലോ നാം ചിന്തിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ ഹിതത്തിന്റെ ആ വിവിധ ലെവൽസ് എന്താണെന്നെന്ന് അറിയുന്നത് വളരെ നല്ലതാ. നമ്മുടെ ഹൃദയങ്ങളും തുറക്കാം അതിനു വേണ്ടി. ഒന്നാമതായി നന്മയുള്ള ദൈവഹിതം. കുടുംബജീവിതത്തിൽ എക്സാമ്പിൾ പറഞ്ഞാൽ വചനം പറയുന്നു, ഭാര്യ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. ഏത് ഭാര്യയായാലും ഭാര്യ കിട്ടുന്നവൻ എന്തോ അത് തന്നെയാ അല്ലേ? ഏത് ഭാര്യയായാലും, ഏത് വനാന്തരത്തിൽ ജീവിക്കുന്നവനായാലും, ദൈവത്തെ അറിയുന്നവനായാലും അല്ലെങ്കിലും, ഒരു സ്ത്രീയിൽ പുരുഷന് വേണ്ടി അനേകം നന്മതയും ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഭാര്യയെ കിട്ടിയാൽ നന്മയാത്. ഓക്കേ, വിവാഹം ഏത് തരത്തിൽ വിവാഹം ചെയ്താലും ദൈവമുണ്ടാ വിവാഹമാത്. വിവാഹം എല്ലാവർക്കും മാന്യം. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ അല്ലാത്ത വേറൊരു മതത്തിൽ വിവാഹിതരായ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടു വന്നാൽ അവർ ഭാര്യയും ഭർത്താവും അല്ലാന്ന് നമ്മൾ ഒരിക്കലും പറയുകയില്ല. അവർ ഭാര്യയും ഭർത്താവുമാ. ഇനിയും കഴിക്കരുതാത്ത രീതിയിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാലും അത് തിരുത്താൻ ഒക്കുന്നില്ല. അപ്പൊ അതിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന ഒരു നന്മയുണ്ട്. മനസ്സിലായല്ലോ? ആ വിവാഹ ജീവിതത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സാഹസികളായ കുഞ്ഞുങ്ങൾ ഉണ്ടാവും. നന്മയുണ്ട്, പക്ഷെ പ്രസാദവും പൂർണ്ണതുമില്ലാത്ത കാര്യങ്ങൾ നന്മയുടെ പേരിൽ ഏറ്റെടുക്കുവാൻ മനുഷ്യർക്ക് കഴിയും. ഇതാ ചിന്തിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ എന്തുവാണ് ഈ പ്രസാദവും പൂർണ്ണതയുള്ളത്? ഞാൻ കുറച്ചുകൂടെ ഡ്രാമാറ്റിക് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചു. ആപ്പിള് മരത്തിൽ നിന്ന് താഴോട്ട് വീഴുന്നത് ഗ്രാവിറ്റിയാ. ഈ ഗ്രാവിറ്റി ഒരു നല്ല കാര്യമാ, എല്ലാ ഫിസിക്കൽ ലോസും നല്ല കാര്യമാ. ഈ ഗ്രാവിറ്റി ഇല്ലായിരുന്നുണ്ടെങ്കിൽ എയ്റോപ്ലെയിനിൽ വരുന്ന ആളുകൾ നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാനൊക്കെ ഇല്ലായിരുന്നു. ഒരു പ്രാവശ്യം പറന്നു പോയിക്കഴിഞ്ഞാൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കും, ഒരിക്കലും തിരിച്ചു വരാനൊക്കില്ല. പ്ലെയിൻ കയറി ആരെങ്കിലും മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റി കൊണ്ടാണ് വന്നിട്ടുള്ളത്. സമ്മതിക്കുന്നുണ്ടോ? ഓരോ ഫലങ്ങളും താഴെ വീഴുന്നത് ഗ്രാവിറ്റി കൊണ്ടാ, നല്ല കാര്യമാ. എന്നാൽ ഞാനും നിങ്ങളും മോട്ടോർ സൈക്കിളിൽ ബാലൻസ് ഇല്ലാതെ പോയി വീണ് നമ്മുടെ തല മുട്ടുന്നതും അതേ ഗ്രാവിറ്റിയാ.
അപ്പൊ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഈ ഒരു തത്വം നല്ല കാര്യമാണെങ്കിലും എന്റെയും നിങ്ങളുടെയും തല നിലത്ത് പോയി ഇടിക്കുന്ന ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രസാദമില്ലാത്ത കാര്യമാ, മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോ അതാ ഞാൻ പറയുന്നത്, നന്മ മാത്രം കണക്കാക്കി, നമ്മുടെ നന്മയല്ല, നമ്മുടെ നന്മ മാത്രം കണക്കാക്കിയല്ല പ്രസാദം കണക്കാക്കേണ്ടത്. ഓക്കെ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളതായ ദൈവത്തിന്റെ ഹിതം. ഈ പൂർണ്ണതയുള്ള ദൈവത്തിന്റെ ഹിതം, അത് ദൈവം സമ്മതിച്ച കാര്യങ്ങൾക്കപ്പുറത്താണ്. ദൈവം സമ്മതിക്കുന്ന കാര്യങ്ങൾ ചിലത് പൂർണ്ണയില്ലാത്തതാകും. നമ്മൾ ഭയത്തോടെ ഓർക്കണം. എക്സാമ്പിൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പഴയ നിയമത്തിൽ ബിലിയാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ഈ പ്രവാചകൻ ബാലാക്ക് എന്ന് പറയുന്ന ഒരു രാജാവ് ഇദ്ദേഹത്തെ കൂലിക്ക് വിളിച്ചു. എന്തിനാണെന്ന് അറിയാമോ? ഇസ്രയേലിനെ ശപിക്കാൻ. നിങ്ങൾക്ക് വായിച്ചിട്ടുള്ള ഭാഗമായിരിക്കും അത് അല്ലേ? ഇസ്രയേലിനെ ശപിക്കാൻ. അവൻ നേരെ ചൊവ്വേ പ്രയോജനമുള്ള ആളാണ് ആരംഭത്തിൽ നോക്കിയാൽ. അപ്പോ ദൈവം വെളിപ്പെടുത്തി ഇസ്രായേലിനെ ശപിക്കരുത്, അവരനുഗ്രഹിക്കപ്പെട്ടവരാ, നീ പോകരുത്. പിന്നെയും ഈ ബാലാക്ക് പോയി പണം കൊടുത്ത് ഇവനെ പിന്നെയും പിന്നെയും വിശദീകരിക്കുക. അപ്പൊ ദൈവം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെയും പോയി ഉപവാസ പ്രാർത്ഥനയാ എന്റെ ദൈവമേ, ഞാൻ ഇവരെ ഒന്ന് ശപിക്കാൻ പോയിക്കോട്ടെ. കാരണം എന്തോ, പണം കിട്ടുമെന്നുള്ള മോഹമാ. അങ്ങനെ പല പ്രാവശ്യം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോ ഞാൻ എന്റെ വാക്കിൽ ഉപവാസം പ്രാർത്ഥന എടുത്ത് പറയുക. ദൈവം പറഞ്ഞു, അങ്ങനെയാണേ നീ പൊക്കോളാം പറഞ്ഞു. അപ്പൊ പോകുന്ന അവന്റെ സന്തോഷം, ഞാനിപ്പൊ ആര് പറഞ്ഞിട്ടാ പോകുന്നേ, ആര് പറഞ്ഞിട്ടാ പോകുന്നേ, ഇതാ ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ ഹിതമല്ലാത്ത കാര്യത്തിന് വേണ്ടി പല രീതിയിൽ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച് അല്പം പഴുതെവിടെങ്കിലും തുറന്നാ ഉടനെ ദൈവഹിതമാണെന്ന് പറഞ്ഞ് ലസിക്കാൻ ശ്രമിക്കരുത്. കർത്താവിന്റെ ഹിതം എന്താണെന്ന് വചനം പറയുന്നുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നമ്മുടെ ഹൃദയത്തിൽ അറിയാം. പലപ്പോഴും ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം പ്രസ്യൂ ചെയ്യുന്നത് എന്നുള്ളത് നാം നമ്മെ തന്നെ വിധിക്കണം. ഈ മനുഷ്യനോട് ദൈവം പറഞ്ഞു, നീ പൊക്കോ, പക്ഷേ ഞാൻ പറയുന്നതല്ലാതെ വേറെ ഒന്നും പറഞ്ഞേക്കരുത്. മനസ്സിലായോ? ആ വഴി വെച്ചാണ് ഒരു ദുരിതം വാള് വാങ്ങി നിൽക്കുന്നത്. കണ്ടുകൊണ്ട് കഴിവ വഴി മാറിപ്പോയി, പക്ഷേ പ്രവാചകന്റെ കണ്ണിൽ അത് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു പശുവിന് കാണുന്നത് കാണുവാൻ കഴിയാത്ത രീതിയിലേക്ക് അവന്റെ ആ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. ഒരു മൃഗത്തിന് കാണുവാൻ കഴിയുന്നത് കാണാത്ത കാഴ്ചപ്പാട് മനുഷ്യന് നഷ്ടപ്പെട്ടു, പ്രവാചകൻ എന്ന് പറഞ്ഞവന് നഷ്ടപ്പെട്ടു. ഇന്നത്തെ ലോകത്തിന്റെ ചരിത്രം നോക്കിയാൽ, സ്ഥിതിഗതികൾ നോക്കിയാൽ, കുടുംബങ്ങളിൽ കാണുന്നത് നോക്കിയാൽ, മൃഗങ്ങൾക്കുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവരാ പലരും. ഒരു പട്ടി വേറൊരു പട്ടിയെ തല്ലിക്കൊന്ന് പെട്ടിക്കാത്തിട്ട് എവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് നിൽക്കുന്ന നമ്മൾ ആരും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു മൃഗം ഒരു മൃഗത്തെ അങ്ങനെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു മൃഗം അല്ലെങ്കിൽ ഇപ്പോ ഇരകിട്ടാതെ ഒരു മൃഗം വിശന്നിരിക്കുക അല്ലെങ്കിൽ വേറെ ഒരു ഇരകിട്ടാൻ വേണ്ടി ഓടിക്കുക, കിട്ടുന്നില്ല, ഇരകിട്ടാനുള്ളത് കൊണ്ട് വിശക്കുന്നത് കൊണ്ട് കെട്ടി ഞാൻ ചാകുന്ന ഒരു മൃഗത്തെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നോക്കൂ. അപ്പോ മനുഷ്യന്റെ കാഴ്ചപ്പാട് പലതിലും മൃഗങ്ങളെക്കാളും അധമമായി പോയിരിക്കുക. ഈ പറയുന്നത് ശരിയാണോ? നമ്മളത് ദുഃഖിക്കണം. മനുഷ്യൻ മോശമായ കൂടുതൽ മോശമാകും, നല്ല കാര്യങ്ങൾ മോശമായാൽ കൂടുതൽ മോശമാകും. വിവാഹം അങ്ങനെയുള്ളതാ, ക്രിസ്തീയ കുടുംബം അങ്ങനെയുള്ളതാ. ഞാൻ വീണ്ടും പറയട്ടെ, നല്ല കാര്യങ്ങൾ മോശമായാൽ കൂടുതൽ മോശമാകും. ഉദാഹരണം, നിങ്ങൾ കുറച്ച് മണ്ണ് വാരി നിങ്ങളുടെ മുറ്റത്ത് കൊണ്ടിടുക, അതവിടെ കിടക്കും. അല്പം കണ്ടാൽ അല്പം പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ കാര്യം പറ്റുമായിരിക്കും. മണ്ണ് അത് ഒത്തിരി വലിയ നല്ല കാര്യമൊന്നുമല്ല, അതുകൊണ്ട് ഒത്തിരി ദോഷവും വരത്തില്ല അതിൽ നിന്ന്. എന്നാൽ ഒരു കോഴിമുട്ട അവിടെ നിന്ന് കൊണ്ടിട്ട് നോക്കി, കോഴിമുട്ട ഒരു നല്ല കാര്യമാ അല്ലേ? അല്ലെങ്കിൽ കുറച്ച് പാല് കൊണ്ട് അവിടെ ഒഴിച്ചു നോക്ക്, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവിടെ നാറാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ദൈവത്തിന്റെ ഉയർന്ന ഹിതമുള്ള നല്ല കാര്യങ്ങൾ ചീത്തയാകാൻ തുടങ്ങിയാൽ ദൈവത്തെ, ദൈവസന്നിധിയെ, ദൈവത്തിന്റെ പേരിനെ നാറ്റിക്കുന്ന അവസ്ഥയിലേക്ക് അത് പോകുമെന്നുള്ളത് നമ്മൾ ഭയത്തോടെ ഓർക്കണം. ആരും ഭയപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്, നന്മയുടെ വാഗ്ദാനവുമായി ദൈവത്തിന്റെ പ്രചോദിപ്പിക്കുന്ന ദൂതാണ് നമുക്കുള്ളത്. പക്ഷേ ഈ ഡേഞ്ചർ പോയിന്റ് നമ്മൾ അറിയണം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായെങ്കിൽ മുന്നോട്ട് പോകട്ടെ. നമുക്ക് വേണ്ടുന്നത് നന്മയെന്ന് നാം കരുതുന്നതല്ല, ദൈവം അനുഭവിച്ചത് നമുക്ക് തോന്നുന്നതല്ല, നമുക്ക് വേണ്ടുന്നത് ദൈവത്തിന്റെ പൂർണ്ണഹിതമാ. അതറിയണമെങ്കിൽ എന്ത് വേണമെന്ന് റോമാലേഖനം 12 അധ്യായത്തിൽ നാം ഉദ്ധരിച്ച് വാക്യം പറഞ്ഞു. അതറിയണമെങ്കിൽ എന്ത് വേണം? മനസ്സ് പുതുക്കി രൂപാന്തരം വേണം. നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ പ്രാർത്ഥിക്കാമോ ദൈവത്തോട്, അതേ കർത്താവെ, അങ്ങയുടെ ഹിതത്തിന്റെ പൂർണ്ണത അറിയുവാൻ എനിക്ക് ഒരു മനസ്സ് പുതുക്കി രൂപാന്തരം വേണം. പ്രാർത്ഥിക്കാമോ? പലപ്പോഴും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടാനായിട്ട് ദൈവത്തെ ഒരു ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നേ. ലോകത്തിലെ എല്ലാ മതങ്ങളിലും ദൈവം അവർ കരുതുന്നതിനെ പറ്റി ആരാധനയുണ്ട്. തീർത്ഥാടന സ്ഥലങ്ങളിൽ പോകുന്നവര് ആരാധിക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം പുറകിൽ അവർക്ക് എന്തോ കിട്ടണമെന്നുള്ള ഒരു താല്പര്യമാ. ഇതിന്റെ ഉപരിയായി ദൈവമേ എനിക്കെന്ത് വേണമെന്നല്ല, എന്നെ കൊണ്ട് അങ്ങേക്കെന്ത് വേണം എന്ന് ചിന്തിക്കുന്ന ഒരു നിലയിലേക്കൊന്ന് വരാമോ? Lord, what do you want from me? Can you ask? ദൈവമേ അങ്ങേക്ക് എന്ത് വേണം? എന്റെ കുടുംബത്തിൽ നിന്ന് അങ്ങേക്ക് എന്ത് വേണം? അങ്ങനെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ എല്ലാം കൈകാര്യം ചെയ്യുവാൻ ഒന്നുണ്ടായി ദൈവത്തിന്റെ ഹിതമുണ്ട്. ആ ദൈവത്തിന്റെ ഹിതം പലപ്പോഴും നമ്മളോട് പറയാൻ കഴിയാതെന്നും അത്യന്ത ഉന്നതമാ ദൈവഹിതം. അത് ഒരു പക്ഷേ ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമ്മളോട് പറഞ്ഞെന്ന് വരത്തില്ല. ദൈവഹിതം അതിനുള്ളതായ സമർപ്പണം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്കകത്ത് ഉൾക്കൊള്ളുന്ന രീതിയിൽ ദൈവഹിതം ഏറ്റെടുക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അതിനപ്പുറത്തൊന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ടൈം പീസ് എടുത്താൽ, പണ്ടത്തെ ടൈം പീസ് ആണെന്നുണ്ടെങ്കിൽ അനേക ചക്രങ്ങളുണ്ട് അതിനകത്ത് അല്ലേ. വളരെ പെതുക്കെ ഓടുന്ന അത്രയും ചക്രങ്ങളുണ്ട്. മിനിറ്റിൽ ഒരു പ്രാവശ്യം കറങ്ങുന്ന മിനിറ്റിന്റെ സെക്കൻഡിന്റെ സൂചിയുണ്ട്. ഒരു പ്രാവശ്യം അതിനെ വലത്തു വയ്ക്കുന്ന വളരെ ശാന്തമായിട്ട് നോക്കിയാൽ അനക്കം കാണാത്ത ചക്രങ്ങളും ടൈം പീസിനകത്തുണ്ട്. ഇപ്പോഴത്തേനകത്ത് അങ്ങനെയല്ല. എന്നാൽ ഒരു പക്ഷേ ഈ ചക്രങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല. ഇതിനപ്പുറത്ത് ഒരു ടൈം കാണിക്കുന്ന ഒരു സെക്കൻഡ് സൂചിയുണ്ട്, ഒരു മിനിറ്റ് സൂചിയുണ്ട്, ഒരു മണിക്കൂർ സൂചിയുണ്ടെന്നുള്ളത് അകത്തിരിക്കുന്ന ചക്രങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ അതിൻ്റെതായ നിലയിൽ നിന്നുകൊണ്ട് അതിന്റെ വിധാതാവ് അതിനെ വെച്ച സ്പീഡിൽ അതൊക്കെ പ്രവർത്തിക്കുമ്പോൾ പുറമെ മഹത്വകരമായ ഒരു കാര്യം ലോകം കാണുന്നുണ്ട്. ഹല്ലേലൂയ. നാം നിൽക്കുന്ന നിലയിൽ നിന്ന് നാം ദൈവത്തിന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ സഭയിൽ ദൈവഹിതം വെളിപ്പെടും, ലോകത്തിൽ ദൈവനാമം മഹത്വപ്പെടും. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഹിതം സ്വർഗത്തിലേറെ ഭൂമിയിൽ വാങ്ങണമേ എന്നുള്ളതായ പ്രാർത്ഥന, ഹല്ലേലൂയ, നമ്മുടെ തലമുറയിൽ ദൈവരാജ്യം വെളിപ്പെടും. യെസ്, ഹല്ലേലൂയ. അപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ കൊച്ചു ലോകത്തിൽ ദൈവഹിതം പ്രമാണിച്ച് കുട്ടപ്പന്മാരായിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നല്ലവനും വിശ്വസ്തനായ ദാസനെന്നൊരു വിളി നമ്മൾക്ക് കേൾക്കണം. അതിനപ്പുറത്ത് ദൈവത്തിന്റെ പ്ലാനുകളെ പറ്റി നമുക്ക് ഒരാശയമില്ല. അതെ, ആ വിളി നാം കേൾക്കും, നല്ലത് തന്നെ. എന്നാൽ സകലത്തിനുപരിയായിട്ട് ദൈവത്തിന്റെ ഒരു വലിയ പ്ലാനും പദ്ധതിയുമുണ്ട്. അത് നിറവേറുവാൻ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് സഹകരിപ്പാൻ ഒരുങ്ങാമോ? അതേ കർത്താവേ, മനസ്സ് പുതുക്കി ഒരു രൂപാന്തരം എനിക്ക് തരണം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ഹൃദയത്തെ അറിയുവാനായിട്ട് മനസ്സ് കൊതുക്ക് രൂപാന്തരം നമുക്ക് ആവശ്യമായിട്ടുള്ളത്? നമ്മുടെ മനസ്സ് ദൈവത്തെ റിഫ്ലക്ട് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ മനസ്സിൽ മുൻവിധിയായിരുന്നാൽ ദൈവത്തെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഈ മനസ്സുകൾക്ക് രൂപാന്തരം എങ്ങനെയാ പറ്റുന്നത്? എങ്ങനെയാ സാധിക്കുന്നത്? അതാണ് കർത്താവായ യേശുവിന്റെ രക്തത്തിന്റെ വിശേഷത. സ്ലേറ്റിൽ എഴുതുന്ന കുട്ടികള് പിന്നെയും പിന്നെയും ആദ്യം എഴുതി തന്നെ പിന്നെയും പിന്നെ എഴുതിയിരുന്ന കൈയക്ഷരം നന്നാകില്ല. ഈ കൈയക്ഷരം നന്നാകുന്നതിന്റെ ഒരു രഹസ്യം, ഒരു പ്രാവശ്യം തുറച്ചിട്ട് കുഞ്ഞെ നീ പുതുതായിട്ട് എഴുത് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ കാണിച്ച് പിന്നെയും മോഡലിൽ നോക്കി എഴുതുന്നത് കൊണ്ടാണ് കൈയക്ഷരം നന്നാകുന്നത്. ഹല്ലേലൂയ. ആ പഴയതിന്റെ പുറത്ത് പിന്നെയും പിന്നെ എഴുതിയാൽ നന്നാകില്ല. നമുക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് എന്താണെന്നറിയാമോ? നിനക്ക് പുതുതായി തുടങ്ങുവാൻ അവസരമുണ്ട്. വ്യക്തികളായി, കുടുംബങ്ങളായി, ഹല്ലേലൂയ, സഭയായി പരാജയപ്പെട്ട കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഹല്ലേലൂയ, കർത്താവായ യേശുവിന്റെ രക്തം അതിന് മതിയായതാണ്. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ദുർമനസാക്ഷി പിന്മാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തില്ലുക. അതുകൊണ്ട് നമ്മുടെ വീടുകളെ പറ്റിയുള്ള കുറെ കാര്യം പഠിച്ചിട്ട് പോകാനല്ല, ഒരു പ്രസംഗം കേൾക്കാനല്ല, വാസ്തവമായി നമ്മുടെ വീടുകളിൽ രൂപാന്തരം ഉണ്ടാകുവാനായിട്ട് ഇടയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ പ്രൊവിഷനുണ്ട്. യു ക്യാൻ ബിഗിൻ അഗെയിൻ. നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാം. നമ്മുടെ കർത്താവ് സൃഷ്ടാവ് മാത്രമല്ല, നമ്മുടെ കർത്താവ് ഒരു റീക്രിയേറ്റർ കൂടെയാ, നമ്മുടെ കർത്താവ് ഒരു പുതു സൃഷ്ടാവ് കൂടെയാ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മള് ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും റിഫ്ലക്ട് ചെയ്യാണ്ടോ, ദൈവത്തിന്റെ ഹിതത്തെ പറ്റി എന്തെങ്കിലും ഒരു വാചകം പറയാനുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് ചോദിക്കാൻ അവസരം കൊടുക്കുന്നു. എനി ഡൗട്ട്? ഇത്രയും പറഞ്ഞു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അപ്പോ നോക്കുക, ആ ടൈം പീസ് കാണിക്കുന്ന ആ സമയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്താ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ അതെന്തായിരിക്കാം? അത് നമ്മുടെ സാക്ഷ്യമാ, അത് ദൈവരാജ്യമഹത്വമാ, ഈ തലമുറയിൽ കർത്താവിന്റെ ഹിതത്തിൽ നിറവേറലാണ്, അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയതിനകത്തുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ശരിയായ നിലപാട് നിമിത്തം, നമ്മുടെ ഇടപെടൽ നിമിത്തം ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അതുകൊണ്ട് കർത്താവിന് പറയാമോ, ലോർഡ് ഹിയർ ചെയ്യാം, കർത്താവെ ഞാൻ ഇതാ. അതുകൊണ്ട് മോനെമോളെ ഇത് ചെയ്യേ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് മാത്രമല്ല ദൈവത്തിന് ഹിതം. അവിടെ പോ, ഇവിടെ വാ. ദാറ്റ് ഈസ് ദ വെരി ബീങ്, ദാറ്റ് ഈസ് ദ വെരി ബീങ്. നിങ്ങൾ ആയിരിക്കുന്ന ആയിരിപ്പ് തന്നെയാണ് ദൈവത്തിന്റെ ഹിതം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ മുതൽക്കാല അല്പസമയ ധ്യാനത്തിനായിട്ട് ലിങ്കിംഗ് വിത്ത് ദി ഹോളി കമ്മ്യൂണിറ്റി, അതായത് സമൂഹവുമായ ദൈവിക സമൂഹവുമായ കുടുംബത്തിന്റെ ബന്ധം എന്നുള്ള ആ ഒരാശയമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ ദൈവ സാന്നിധ്യം എന്നുള്ള ഒരു വിഷയത്തെ പറ്റി പുറപ്പാട് പുസ്തകത്തെ ആധാരമാക്കിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചിട്ട് അവിടെ അതിന്റെ 33 അധ്യായത്തിൽ 14 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഓക്കെ, ഇത് ദൈവം പറയുന്നത് ആ മോശയോട്, ഇസ്രായേലിനോട്.
അതിനവൻ എന്റെ സാന്നിധ്യം നിന്നോടുകൂടി
പോരും. ഓക്കെ,
എന്നാൽ ഇതിന്റെ കുറച്ച് പിറകിൽ ദൈവം പറയുകയാണ്, അതിന്റെ അഞ്ചാം വാക്യം വായിച്ചാട്ടെ. ഓക്കെ, ശ്രദ്ധിച്ചാട്ടെ. പരസ്പരം വൈരുദ്ധ്യം എന്ന് തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ രണ്ടും ദൈവം പറയുന്നതായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യം വായിച്ച ഭാഗത്ത് ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ പോരും, എന്റെ സാന്നിധ്യം നിങ്ങളുടെ ഇവിടെ ഉണ്ട്. എന്നാൽ രണ്ടാമത് വായിച്ച ഭാഗം, അത് ആദ്യമേ നടന്നത്, അവിടെ ദൈവം പറയുക, ഞാൻ നിങ്ങളുടെ വരത്തില്ല, നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാണ്, എന്റെ സാന്നിധ്യം നിങ്ങളോട് വരത്തില്ല എന്ന് പറയുക. മനസ്സിലാകുന്നുണ്ടോ? ഇത് രണ്ടും ദൈവം പറയുന്നേ. അപ്പോ ഈ ഒന്നാമത്തെ അനുഭവമാണ് ക്രിസ്തീയ കുടുംബങ്ങളുടെ അനുഭവം. ക്രിസ്തീയ കുടുംബത്തിൽ അവിടുത്തെ അനുഭവം പറഞ്ഞാൽ, ക്രിസ്തീയമെന്ന് അവകാശപ്പെടുന്ന ദൈവിക പ്രകാരം ജീവിക്കാത്ത കുടുംബങ്ങളുടെ അനുഭവം ഈ ഒന്നാമത്തെ അനുഭവമാ. അവിടെ ദൈവ സാന്നിധ്യം വേണ്ടവണ്ണം വെളിപ്പെടുന്നില്ല. എന്നാൽ അതേ അധ്യായത്തിൽ തന്നെ ദൈവം പറയുകയാ, എന്റെ സാന്നിധ്യം നിങ്ങളോട്. മനസ്സിലായോ? ഇവിടെ ഒരു വ്യത്യാസം. എവിടെയാ വ്യത്യാസം ഉണ്ടായത്? ദൈവത്തിന്റെ നിലപാടിലാണ് വ്യത്യാസം ഉണ്ടായത്. ദൈവം പറഞ്ഞു, നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാ, എന്റെ സാന്നിധ്യം നിങ്ങളുടെ ഇടയിൽ ഇല്ല. ആ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയിൽ എന്തോ സംഭവിച്ചത്. ഇതാണ് നമ്മളൊന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ഇടയിൽ സംഭവിച്ചത് നമ്മുടെ കുടുംബങ്ങളുടെ ഒരു പാഠത്തിനായി, നമ്മുടെ പാഠത്തിനായി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഈ അധ്യായം താഴോട്ട് വായിച്ചാൽ അവിടെ അതിന്റെ ആ അധ്യായം ഒന്ന് വായിക്കാൻ നന്നായിരിക്കും. ആ അധ്യായം ഇപ്പോൾ വായിച്ചാട്ട്, താഴോട്ട് വായിച്ചാട്ട്, അതിന്റെ 11 വരെ വായിച്ചാട്ട്, 5 11 വരെ വായിച്ചാട്ട്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര ഒരു സദ്വർത്തമാനം. നമ്മുടെ ദൈവം ശിക്ഷ മാറ്റുന്നവനാ, ദൈവം മഹാകരുണയുള്ളവനാ. ഹല്ലേലൂയ. ദൈവം പണ്ട് തീരുമാനിച്ച കാര്യങ്ങളുണ്ടെങ്കിലും ദൈവം ചോയ്സ് തന്ന വിഷയങ്ങളിൽ ഇന്നും ദൈവം തീരുമാനമെടുക്കുന്നവനാ. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മളെ ക്രിസ്തുവിൽ കണ്ടു. പക്ഷേ ലോകസ്ഥാപനത്തിന് മുമ്പേ ആരെങ്കിലും നശിച്ചു പോകണമെന്ന് ദൈവം കണ്ടിട്ടില്ല. ഇതാണ് എന്റെ വിശ്വാസം. എല്ലാവരെയും രക്ഷയ്ക്ക് വേണ്ടിയാ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നശിച്ചു പോകാനായിട്ട് ദൈവം വെറുതെ ഒരു പണി ചെയ്തിട്ടില്ല.
ഇതൊക്കെ ദൈവത്തിന്റെ ഹിതമാണെന്ന് നമ്മൾ പറയരുത്. നശിച്ചു പോകുന്ന ആളുകളെ പറ്റി ദൈവത്തിന്റെ ഹിതമല്ല. ദൈവം പറയുന്നു ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല എന്ന് പറയുന്നു. അങ്ങനെ ദൈവത്തിന് പ്രസാദമില്ലാതിരിക്കെ ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ ഹിതമാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകരുത്. അത് ഫേറ്റലിസം എന്ന് പറഞ്ഞ ഓൾറെഡി ഈ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുക, ഇനി തിരുത്താൻ ഒക്കില്ല. അങ്ങനെ ഒരിക്കലും കരുതരുത്. നമ്മുടെ ദൈവത്തിന് ഇന്ന് തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവുണ്ട്. അവൻ തീരുമാനങ്ങൾ എടുക്കും. യെസ്, ഹല്ലേലൂയാ. ദൈവം ഇന്ന് തീരുമാനങ്ങൾ എടുക്കും. ദൈവം തന്റെ തീരുമാനങ്ങളെ തിരുത്തും. എപ്പോൾ? മനുഷ്യൻ ദൈവത്തിന്റെ ആ ഒരു കാര്യം നമ്മൾ കാണാൻ പോന്നെ. ഇവിടെ തന്നെ ദൈവം ആദ്യം പറഞ്ഞത് ദൈവം മാറ്റിവെച്ചിട്ട് ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ താൻ ഇല്ല എന്ന് പറഞ്ഞത് മാറ്റിവെച്ചിട്ട് ഇതാ ഞാൻ നിങ്ങളുടെ കൂടെ ഇന്ന് പറയത്തെ കൊന്നം ദൈവം ഒരു വാഗ്ദാനം ചെയ്യുന്നു. ഇതല്ലേ നമുക്ക് വേണ്ടുന്നത്? ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതവും നമ്മുടെ ഹൃദയവും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സഭയും എല്ലാം ആ ദൈവത്തിന്റെ തേജസ്സാൽ നിറയുന്നതല്ലേ നമുക്ക് വേണ്ടുന്നത്? ഹല്ലേലൂയാ. അത് നമുക്കൊന്ന് ഏറ്റു പറയാം. ഈ വ്യത്യാസം എങ്ങനെയാണ് ഉണ്ടായത്? ഇവരുടെ മനോഭാവത്തിന് വ്യത്യാസം ഉണ്ടായി. ഒരു മനസ്സുബുദ്ധിക്ക് രൂപാന്തരം ഇവർക്ക് ഉണ്ടായതായി നാം കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ മനസ്സുബുദ്ധിക്ക് രൂപാന്തരത്തിങ്കിലാണ് കർത്താവ് തന്റെ കോപം മാറ്റിവെച്ച് ഇവർക്ക് വാഗ്ദാനം കൊടുക്കുന്നത്. ഇവർക്കുണ്ടായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാ? മാലമാക്യം വായിച്ചാട്ടെ. ഒന്നാമതായിട്ട് ദോഷകരമായി വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ഉദ്ദേശിക്കുന്നത് പോലെ ദൈവത്തിന് തങ്ങളുടെ മധ്യം നടക്കാൻ ഒക്കുന്നില്ല എന്നുള്ള വസ്തുതയിൽ എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യത്തിന്റെ പൂർണ്ണത തങ്ങളുടെ മധ്യത്തിൽ ഇല്ല എന്നുള്ള വസ്തുതയിൽ അവരെന്ത് ചെയ്തു? അവര് ദുഃഖിച്ചു. നിങ്ങൾ ഏറ്റെടുക്കാമോ ഈ കാര്യം? ശ്രദ്ധിക്കുന്നുണ്ടോ ദൈവമക്കളെ? ദൈവത്തിന്റെ പൂർണ്ണമായ ഹിതം നമ്മളിൽ നിറവേറുന്നില്ല, ദൈവത്തിന് നമ്മുടെ മധ്യയിൽ നടക്കുവാൻ കഴിയുന്നില്ല, ദൈവത്തിന്റെ സാന്നിധ്യം വേണ്ടതുപോലെ ഞങ്ങളുടെ നടപ്പിലും ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങളുടെ ഇടപാടിലും ഇല്ല എന്നുള്ള വസ്തുതയിൽ ദുഃഖിക്കുന്ന ഒരു ഹൃദയം അവർക്കുണ്ടായി. ഇതാണ് ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ് ഒന്നാമത്തെ സ്റ്റെപ്പ്? ദൈവത്തിന്റെ പൂർണ്ണ ഹിത പ്രകാരം ഞങ്ങളല്ല, ദൈവത്തിന്റെ പൂർണ്ണ സാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള വസ്തുതയിൽ ദുഃഖിക്കുന്ന ഒരു ഹൃദയം അവർക്കുണ്ടായി. നമ്മുടെ സന്തോഷം എന്തുവാ? നമുക്ക് പണമുണ്ട്, കാറുണ്ട്, സൗകര്യങ്ങളുണ്ട്, ജോലിയുണ്ട്. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ എങ്ങനെയാ? ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ജീവൻ ശോധന ചെയ്ത് അതിൽ അകൽച്ച ഉണ്ടെങ്കിൽ ദുഃഖിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമകളായി നാം തീരുന്നതാണ് ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ചുവട്. യെസ്, നമ്മുടെ ജീവിത സന്തോഷത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാ? ദൈവത്തെ ആരാധിപ്പാൻ കഴിയുന്നതിനെ പറ്റി കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വേദനയുണ്ടോ? ഒരാഴ്ചക്കാലം ദൈവസ്ഥാനിൽ ഇരിപ്പാനോ ദൈവത്തെ വേണ്ട ഒരു ആരാധിപ്പാനോ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കുറവ് നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ആ കുറവ് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ എന്തോ കാര്യമായ ദോഷമുണ്ട്, കാര്യമായ പരാജയം ജീവിതത്തിലുണ്ട്. ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ച് എനിക്ക് വേണ്ടവണ്ണം ദൈവത്തോട് അടുക്കാൻ ഒക്കുന്നില്ല, എന്റെ വീട്ടിൽ വേണ്ടതുപോലെ എനിക്ക് ദൈവിക സന്തോഷ അനുഭവം കഴിയുന്നില്ല, ഹൃദയത്തിൽ നമ്മുടെ നൊമ്പരം ദൈവത്തോട് പറയാമോ? ദൈവം അവരോട് പറഞ്ഞു, നീ നിന്റെ ആഭരണം മാറ്റിക്കളയാൻ പറഞ്ഞു. ഇവിടെ സഹോദരിമാര് കാതിലും കഴുത്തിലുള്ള ഊരാനല്ല ഇവിടെ പറയുന്നത്, അതല്ല അവിടുത്തെ വിഷയം. ഞാൻ മനസ്സിലാക്കുന്നു, ഈ ആഭരണം ഉപയോഗിച്ചാണ് ഇവര് കാളക്കുട്ടി ഉണ്ടാക്കിയത്. അവര് കാളക്കുട്ടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചതായ അവരുടെ ആ ഒരു വസ്തു
അവരുടെ ഐഡൽ വർഷിപ്പിൽ ഉപയോഗിച്ച വസ്തു അത് മാറ്റാനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിട്ടുപോകുവാനുള്ള അവരുടെ ഉപാധി, അവരുടെ ആ സൗകര്യം അത് മാറ്റിവെക്കാനാണ് ദൈവം അവരോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മള് പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനുള്ള ആ ഉപാധി, ആ ഒരു ടെംപ്റ്റേഷൻ അത് മാറ്റിവെച്ചാൽ അത് ദൈവത്തിന് വേണ്ടിയൊരു പ്രിപ്പറേഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? എത്രയോ വീട്ടിൽ ഇന്റർനെറ്റ് കാരണം, അനാവശ്യമായ ടി വി ഉപയോഗം കാരണം അടുത്ത തലമുറ വഷളായി പോയിട്ടുണ്ട്. ടി വിക്കകത്ത് എന്തെങ്കിലും ദോഷമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിങ്കിലേക്ക് അടുക്കാതിരിക്കത്തക്കൊണ്ണം ദൈവത്തിൽ അകറ്റുന്നത് അനേക കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനാണ്. എടുക്കാമോ? അവിടെ ദൈവം പറയുന്നു, ഞാൻ നിന്നോട് ഇന്നത് എന്ത് ചെയ്യണമെന്ന് ഞാൻ അറിയേണ്ടതിന് നീ ചെയ്യാനാ പറയുന്നു. ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് ഞാൻ അറിയേണ്ടതിന് നീ ഇത് ചെയ്യണം. മനസ്സിലാക്കാൻ അല്പം പ്രയാസം തോന്നും. നമ്മോട് എന്തോ പറയേണ്ടതെന്ന് ദൈവത്തിന് അറിയത്തില്ലയോ? അറിയാം. പിന്നെ എന്തിനാ ദൈവം പറയുന്നേ? ദൈവത്തിന് മുമ്പാകെയും ചോയ്സസ് ഉണ്ട്. ദൈവത്തിന് മുമ്പാകെ എന്തുണ്ട്? തിരഞ്ഞെടുപ്പുകളുണ്ട്. സാധാരണ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായത് ഞാൻ വീണ്ടും പറയട്ടെ, ദൈവത്തിന് മുമ്പാകെയും തിരഞ്ഞെടുപ്പുകളുണ്ട്. അതെന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ദൈവം പറയുന്ന കാര്യത്തിന് മുമ്പാകെ നിന്റെ തിരഞ്ഞെടുപ്പ് എന്തുവാ? ദൈവം പറയുന്ന കാര്യത്തിന് മുമ്പാകെ നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താ? അതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്. വിട്ടുകളയരുത്, ആ ഒരു പോയിന്റ് മാത്രം വിട്ടുകളയരുത്. നിങ്ങൾ ശ്രദ്ധിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കുന്നു, അത് നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് നാം കാണാൻ പോകുന്നതായിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ നമ്മൾ എങ്ങനെ ഇരുന്നാലും എന്തോ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെ നമ്മൾ എങ്ങനെ പ്രതിവചിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ, നമ്മളെ എങ്ങനെയും വലിച്ചുകൊണ്ട് പോകുന്ന ദൈവവിധവനാണ് നമ്മൾ പലപ്പോഴും കരുതിയിരിക്കുന്നത്. ആമേൻ പറയാമോ? മനസ്സിലാവുന്നുണ്ടോ? നാളെ ദൈവം നമ്മോട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് നാം ദൈവത്തിന്റെ വചനത്തെ എങ്ങനെ അനുസരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കിയാലും. യെസ്, അവര് ആ കാര്യം അനുസരിച്ചു. ദൈവം പറഞ്ഞവരനുസരിച്ചപ്പോൾ തുടർന്ന് ചില കാര്യങ്ങൾ കാണാം. ഇസ്രയേൽ പാളയത്തിന്റെ നടുക്ക് സമാഗമന കൂടാരം ഉണ്ടാവുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല്. ദൈവം പറഞ്ഞു, ഞാൻ അവരുടെ ഇടയിൽ നടക്കുകയും അവരുടെ ഇടയിൽ വസിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ മോശ ഒരു മാർജിൻ ഒരുക്കി. എന്താണെന്നറിയാമോ? ഈ പാളയത്തിന് അല്പം ദൂരെ ദൈവവുമായിട്ട് സംസർഗം ചെയ്യുന്ന ടെന്റ് മാറ്റിയടിച്ചു. ടെന്റ് എവിടെയാ? ടെന്റ് എവിടെയാ? പാളയത്തിന് വെളിയിൽ. ദൈവവുമായിട്ട് സംസർഗം ചെയ്യുന്നതായ ടെന്റ് പാളയത്തിന് വെളിയിൽ. അത് പാളയത്തിനകത്തായിരിക്കേണ്ടതായിരുന്നു, അത് പാളയത്തിന് വെളിയിൽ എന്ന് പറഞ്ഞ എന്തോ അതിന്റെ അർത്ഥം. നമ്മുടെ കൂടെ വസിക്കേണ്ട ദൈവം സഭയിൽ ഉണ്ടായിരിക്കേണ്ട ദൈവം സഭയ്ക്ക് വെളിയിൽ. ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടി സഭയെ പറ്റിയല്ല പറയുന്നത്, ഒരു കൂട്ടം എന്നുള്ള നിലയില്ല പറയുന്നത്. എന്തുവാ ഇതിന്റെ അർത്ഥം? ഇതിനകത്ത് ദൈവത്തിന്റെ ഒരു ഉഭയസമ്മത ഡീലുണ്ട് എന്ന് പറഞ്ഞ എന്തെന്നറിയാമോ? നമ്മൾ എത്ര ദൈവത്തെ വിട്ടുപോയാലും നമ്മളെ വിടുവാൻ മനസ്സില്ലാത്ത ദൈവം നമ്മുടെ തൊട്ടടുത്ത്
എന്നുള്ള ഒരു സ്നേഹമാണ്.
നിങ്ങൾ കുഞ്ഞുങ്ങളെ വേണ്ടി പാർക്കിൽ കളിക്കാൻ പോയി. പാർക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യെ പിള്ളേരുടെ കയ്യെ പിടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അവർക്ക് ഇഷ്ടമാണോ അത്?
ആ,
അവർ ഓടുകയും ചാടുകയും ചെയ്യുന്നത് എല്ലാം അവരുടെ കയ്യെ മോനെ മോളെ എന്ന് പിടിച്ചുകൊണ്ട് പിതാവും മാതാവും ഇരുന്നാൽ അവർക്ക് ഇഷ്ടമല്ല. പിതാവിന്റെയും മാതാവിന്റെയും കൈ വിട്ടിട്ട് അവരോടും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും?
അവരെ അങ്ങ് ദൂരെ വിടാതെ ഒരു മരത്തിന്റെ മറവിൽ ഇച്ചിരി ദൂരം മാറിയിരുന്ന് നിങ്ങൾ നോക്കും. കാര്യം നിങ്ങൾ പിതാവാ അല്ലെ, നിങ്ങൾ മാതാവാ. ഇതാ ദൈവത്തിന്റെ സ്നേഹം. നാം ദൈവത്തെ വിട്ടുപോയാലും ദൈവം നമ്മളെ വിട്ടുപോകാതെ നമുക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയുന്ന ദൂരത്തിൽ ദൈവം വന്നു നിൽക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്ന് ഓർക്കാമോ? യെസ്, കർത്താവ് നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ദൂരത്തിൽ.
നിനക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയുന്ന ദൂരത്തിൽ കർത്താവ്. അപ്പോൾ ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല എന്നുള്ളതിന്റെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു, ദൈവത്തിന് നമ്മളെ വേണ്ടി പ്ലാൻ ഉണ്ട്. ഇതെല്ലാമാണ് വെളിപ്പെടുത്തുന്നത് ഇസ്രായേൽ പാളത്തിന്റെ അടുത്ത്.
ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഇത് തന്നെയാണ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് തന്നെയാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ.
സ്വർഗരാജ്യം എവിടെയാ? എവിടെയാ?
വിതിൻ യുവർ റീച്ച്. So near. You need to be prepared for that.
Hallelujah. സ്വർഗരാജ്യം നിന്റെ അടുത്തുണ്ട്. നിനക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയുന്ന അടുത്തുണ്ട്. ഒന്ന് തൊടുവാൻ തക്കോണ്ട് തന്നെ സമീപത്തിലാണ്. ആ രക്തസ്രവക്കാരി സ്ത്രീയെ പോലെ ആ ഒരു അനുഭവമാ. വിരലിൽ നീട്ടി ഒന്ന് തൊട്ടാൽ ആ ശക്തി നിന്നിലേക്ക് പകരത്തക്കോണം. അത് നിന്റെ അടുത്തുണ്ട്. നിന്റെ വിശ്വാസത്തിന്റെ കരം നീട്ടി ഒന്ന് തൊട്ടാൽ മതി.
Hallelujah. Praise the Lord. ദൈവത്തിന്റെ സാന്നിധ്യം പാളയത്തിനടുത്ത്.
വീടുകളെ പറ്റി പറയട്ടെ, വീടുകളിൽ ദൈവിക സാന്നിധ്യം കുറഞ്ഞെങ്കിൽ ഓർക്കുക, ദൈവത്തിന് പോംവഴികൾ ഉണ്ട്. അതിനെപ്പറ്റിയാ ഇന്ന് പകൽക്കാലം തുടർന്ന് അല്പസമയം ചിന്തിക്കാൻ പോകുന്നത്.
Praise the Lord.
ഇതാണ് ദൈവത്തിന്റെ കവനന്റ് ഡീൽ. അത് വേറെ ഒരു സബ്ജക്റ്റാ ടോട്ടലി എന്ന് പറഞ്ഞാൽ, നമ്മള് എന്താ ഈ കവനന്റ് ഡീൽ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ഉപയസമത്തിന്റെ ഡീല്. ബൈബിളിൽ അനേക കവനൻസ് ഉണ്ട്. ഈ കവനൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് ദൈവത്തിന്റെ സന്നിധിയിൽ നാം നമുക്കുള്ള സ്ഥാനം കളഞ്ഞു വിളിച്ചു. നമ്മളങ്ങ് ഇറങ്ങിപ്പോവുക. അപ്പോ അർഹിക്കാത്ത ഒരു സ്ഥാനം ദൈവം നമുക്ക് തരുന്നതാണ് ചുവടുകളായിട്ട്. ഒടുവിൽ മുഴുവൻ സ്വർഗവും നമുക്ക് തരികയാണ്. എക്സലന്റ് എക്സാമ്പിൾ പറഞ്ഞാല്, ഒരു ഒരു വസ്തുവിന്റെ ഉടമസ്ഥൻ വേറൊരാളിന് ആ വസ്തുവിൽ താമസിക്കാൻ സൗകര്യം കൊടുക്കുന്നു. അതിനെ താമസിക്കാനുള്ള കണ്ടീഷൻസ് പറയുന്നു. ഈ വസ്തു മുഴുവൻ അവന് കൊടുത്തിരിക്കുക, ആദായം എടുക്കാനും കൃഷി ചെയ്യാനുമായിട്ട്. ഇവന് ആ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്തു. ഇവിടുന്ന് ഇറങ്ങിപ്പോകാനായിട്ട് ഇവനെ ഇറക്കി വിടുക. അങ്ങനെ പോകുമ്പോ ഈ ഉടമസ്ഥനെ അങ്ങ് നഷ്ടപ്പെടാൻ അവസരമില്ല, നഷ്ടപ്പെടാൻ മനസ്സില്ല. അപ്പൊ ഉടമസ്ഥൻ പറയാ, തന്റെ ഒരു കോണിക്ക്, അതിന്റെ ഒരു കോണിക്ക് നീ ഒരു ചെറിയ കുടുങ്ങി വെച്ച് താമസിച്ചോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഈ എസ്റ്റേറ്റ് മുഴുവൻ പിന്നെ അവന് കൊടുക്കാമെന്നുള്ളത് ഈ സ്നേഹിക്കുന്ന ഉടമസ്ഥൻ ചിന്തിക്കുക ചെയ്യുന്നേ. ഇത് തന്നെയാ ദൈവം ചെയ്തത്. പ്രൈസ് ദ ലോർഡ്. ഇത്രയും പറഞ്ഞതിനകത്ത് നിന്ന് മനസ്സിലായി കാണുകയില്ല എങ്കിലും ഒരു കാര്യം പറയാം, നമ്മൾ വിട്ടുപോയാലും നമ്മളെ വിട്ടുപോകാൻ, നമ്മളെ വിടാൻ ദൈവത്തിന് മനസ്സില്ല എന്നുള്ളതാണ് ഈ വചനത്തിന്റെ സുവിശേഷം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഇവിടെ ഇസ്രായേൽ പാളയത്തിൽ ഉള്ള ആളുകൾ എങ്ങനെയാ ദൈവ സാന്നിധ്യത്തോട് സഹകരിച്ചത്? ഇത് അതിന്റെ അപ്പോൾ എല്ലാ ദിവസവും മോശ ഈ സമാഗമ കൂടാരത്തിലേക്ക് നടന്നു പോകുമ്പോ അവരെല്ലാരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ?
അവരവരുടെ വീടിന്റെ വാതുക്കൽ കുടുംബങ്ങളായി വന്ന് അവരെന്ത് ചെയ്യും? അവിടെ എഴുന്നേറ്റ് നിൽക്കും. അവരവരുടെ വീടുകളുടെ കൂടാരങ്ങളുടെ വാതുക്കൽ കുടുംബങ്ങളായി വന്ന് നിൽക്കുന്ന നിപ്പൊന്ന് ഒന്ന് ഓർത്ത് നോക്കി, അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും കൂടെ കൂടാരത്തിന്റെ വാതുക്കൽ വന്ന് അവർ നിൽക്കുക. എന്തോ കാണാനാ, എന്തോ കാണാനാ, മോശ സമാഗമകൂടാരത്തിലേക്ക് പോകുന്ന പോക്ക് കാണാനാ. ഈ മോശ നമ്മുടെ കർത്താവിനെയാ കാണിക്കുന്നേ. പ്രൈസ് ദ ലോർഡ്. അത് കർത്താവിന്റെ പ്രതിനിധികളായി നമ്മുടെ നമ്മുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവരെയും അത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഇവരന്നേരം സമാഗമ കൂടാരത്തിലേക്ക് പോയില്ലെങ്കിലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് എന്ന് കാണിക്കുന്നതിന്റെ ടോക്കണായിട്ടാണ് എന്ത് ചെയ്തത്? അവര് അവരെഴുന്നേറ്റ് നിന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ മോശയുടെ അകത്ത് കടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇതാ പലപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം ഒരു മേഘസ്തംഭമായി സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ വെളിപ്പെട്ടു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരവരുടെ വീട്ടിന്റെ വാതുക്കൽ അവര് സാഷ്ടാംഗം വീണ് ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ ആരാധിച്ചു. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നേ? അവരവർ ഓർക്കുന്നില്ലേ, ഇസ്രായേൽ മക്കൾ എല്ലാവരും അവരവരുടെ വീടിന്റെ വാതുക്കൽ വീടടങ്ങും, വീടിന്റെ വാതുക്കൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയിൽ ഓർത്തു വയ്ക്കാത്ത. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോ വീടിന്റെ വാതുക്കലെ ആരാധന എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരത്തിൽ നടക്കുന്ന കാര്യങ്ങളെ വീട് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. സമാഗമന കൂടാരത്തിലുള്ള ദൈവ സാന്നിധ്യത്തെ അവിടെ വീട് ഏറ്റെടുത്തു. എങ്ങനെയാ ഏറ്റെടുത്തത്? സ്തോത്രം. ഒരു ദൈവദാസൻ ദൈവത്തെ കാണാനായിട്ട് പോകുന്ന സമയത്ത് അത് തങ്ങളുടെ പ്രതിനിധികളായി അവരെല്ലാരും അത് ഏറ്റെടുത്ത് അതിന്റെ കൂടെ അവരെ സഹകരിച്ചു. അവരുടെ വീടുകളിൽ അപ്പോൾ പാളയത്തിന് നടുക്ക് നടക്കാനൊക്കാത്ത സാഹചര്യത്തിൽ ആദ്യം ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മധ്യേ ഞാൻ ഇല്ല എന്ന്. ഇപ്പൊ മനസ്സിലായോ? ദൈവം പിന്നെ തിരുത്തി പറയുകയാണ്, എന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. ഒന്നാമതായി ദൈവസാന്നിധ്യം അവരുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമായി അവർ മനസ്സിലാക്കി. ദൈവസാന്നിധ്യത്തിന്റെ കുറവ് അവർ ദുഃഖിച്ചു. ആത്മാവിൽ അർഹിക്കാൻ കഴിയാത്തതിൽ ഉള്ള ദുഃഖം നമുക്കുണ്ടോ? ദൈവത്തെ വേണ്ടോ എന്ന് അറിയാൻ കഴിയാത്ത ദുഃഖം നമുക്കുണ്ടോ? ഹല്ലേലൂയ. ഒരു നിമിഷമുള്ള തലകൾ മണക്കാട്ട്. ഒരു ചേഞ്ച് ഓഫ് ട്രാൻസിഷൻ ആണ് ഇപ്പൊ നമുക്ക്. നമ്മുടെ വീടുകൾ ഈ ഒരു മോഡലിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു കാലം കേട്ടത്. നമ്മൾ ആദ്യമായി ചിന്തിച്ചു, ദൈവത്തിന്റെ ഹിതമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോരാ, അതിന്റെ അപ്പുറത്തായിട്ട് ദൈവത്തിന് ഒരു വലിയ പ്ലാൻ നമ്മെ പറ്റിയുണ്ട്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഹിതം നിറവേറ്റിയാൽ ഇന്നത്തെ തലമുറയിൽ ദൈവം നിറവേറും. സ്വർഗത്തിലെ ഹിതം ഭൂമിയിൽ അതുപോലെ ആകാത്തത് ഞാനും ഉത്തരവാദിത്തിയ എന്നൊരു ഏറ്റെടുത്താത്ത അതേ കർത്താവ്, ഈ തലമുറയിൽ അങ്ങനെ ഹിതം നിറവേറുന്നില്ലെങ്കിൽ അത് എന്റെ ഉത്തരവാദിത്വം കൂടെയാണ്. ഞാൻ സഹകരിക്കാത്തത് കൊണ്ടാണ് അങ്ങയുടെ ഹിതം വേണ്ടെന്ന് ലോകത്ത് വെളിപ്പെടാത്തത്. എന്നിൽ ലോകത്ത് നടക്കുന്നതെല്ലാം എന്നിൽ കൂടെ കൂടെയാണ് അവിടുന്ന് ചെയ്യേണ്ടത്. കർത്താവെ, അങ്ങയുടെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ഹിതത്തിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. പലപ്പോഴും ഞാൻ എന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നാൽ എന്നെ പറ്റി അങ്ങേക്കൊരു ഇഷ്ടമുണ്ടെന്ന് ഞാൻ ഏറ്റെടുക്കുന്നു. ഇന്ന് മുതൽ കാലം എന്റെ കുടുംബത്തെ ഞാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സമാഗമന കൂടാരത്തിൽ വെളിപ്പെട്ട ആ ദൈവ തേജസ് അനുസരിച്ച് എന്റെ വീടൊന്ന് രൂപാന്തരപ്പെടുവാൻ കർത്താവേടെയാകണമേ. എന്റെ വീടിന്റെ വാതുക്കലെ ആരാധന, ഹല്ലേലൂയ. എന്റെ വീടിനെ നിയന്ത്രിക്കുന്ന ഒന്നായി തീരുവാൻ തക്കോണം. എന്റെ വീടിന്റെ ക്വാളിറ്റിയെ, എന്റെ കുടുംബത്തിന്റെ ക്വാളിറ്റിയെ നിയന്ത്രിക്കുന്ന ഒന്നാകുവാൻ ഞങ്ങൾ കുടുംബമായിട്ട് ഇതാ ഈ ദൈവസന്നിധിയുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ മേഘത്തെ ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ്, അങ്ങയുടെ മേഘത്തെ കാത്തിരിക്കുന്നവരായിട്ട് ഞങ്ങളുടെ വീടാകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ ഹോവയെ സേവിക്കും. മാത്രമല്ല, ദൈവമക്കളോട് ചേർന്നുകൊണ്ട് ഒന്നിച്ച് അലേർട്ടായിട്ട് നിൽക്കുന്ന അവസരങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, ഒരു ഹോളി കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെടാൻ തക്കവണ്ണം ഒരു ഹോളി കമ്മ്യൂണിറ്റി ഉണ്ടാകട്ടെ. ദൈവദാസന്മാർക്കുള്ള പ്രത്യേകിച്ച് എൽഡേഴ്സിനുള്ള മെസ്സേജ്, നിങ്ങൾ ജനത്തിന്റെ പ്രതിനിധികളാണ്, നിങ്ങൾ ആത്മീയമായ ശുശ്രൂഷിക്കേണ്ടി മുമ്പോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ അവിടെ എഴുന്നേൽ നിൽക്കുന്നതായ ജനം അനുഗ്രഹിക്കപ്പെടും. ആത്മാവിൽ എഴുന്നേൽക്കുവാൻ ജീവിതങ്ങൾക്ക് ദൈവമാറാകട്ടെ. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലുള്ളതായ കുറവ്, ദൈവിക സാന്നിധ്യത്തിന്റെ കുറവ് മാറ്റി ഞാൻ നിങ്ങളുടെ പൂർവ്വം ദൈവം പറയുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങൾ വരുവാനായിട്ട് ഇടയാകുമാറാകട്ടെ. ആ കർത്താവിന്റെ ഹൃദയത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ആ ബിലയാമിന്റെ കാര്യം പറഞ്ഞതുപോലെ നാം ശാഠ്യം പിടിച്ച് ദൈവം മുമ്പാകെ, ദൈവത്തിന്റെ ഹിതമല്ല എന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നാം ശാഠ്യം പിടിച്ച് പ്രാർത്ഥിക്കുന്ന അവസരമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നന്മയെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്ന പല കാര്യങ്ങളും അതിൽ പൂർണ്ണതയില്ലാത്തതാണെന്നറിഞ്ഞ് നമ്മുടെ വീട്ടിൽ ദൈവത്തിന്റെ ഹിതമല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് നടത്താത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ശോധന ചെയ്ത് അത് മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അതെ കർത്താവേ, ഞങ്ങൾക്ക് കർത്താവിന്റെ സാന്നിധ്യം വേണം. അങ്ങനെ പൂർണ്ണത അറിയുവാനായിട്ട് ഒരു മനസ്സിലേക്ക് രൂപാന്തരം എനിക്ക് തരണം. ഒത്തിരി തെറ്റുകൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, എന്നാൽ എനിക്ക് പിന്നെയും തുടങ്ങുവാനുള്ള ആ ഒരവസരം ക്രിസ്തുവിലുള്ളതോർത്ത് സ്തോത്രം. വീണ്ടും ആരംഭിപ്പാനായിട്ട് നമ്മുടെ സമർപ്പണം. കർത്താവേ, എന്റെ മനോഭാവമാണ് എന്റെ അടുത്ത പടിയിലേക്ക് എന്നെ നടത്തുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ കേൾക്കുന്ന വചനത്തോടുള്ള എന്റെ മനോഭാവം നാളെ ഞാൻ എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ളതിനെ തീരുമാനിക്കുന്ന കാര്യമാണെന്നുള്ളത് ഓർത്ത് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് അങ്ങനെ വചനത്തോടുള്ള എന്റെ മനോഭാവത്തിന് മുമ്പാകെ ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. ക്രമീകരിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നെന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ദൈവദേശന മുമ്പാകെ അലേർട്ടല്ലാത്തതാണ് നമ്മുടെ കുടുംബമെങ്കിൽ ഇന്ന് മുതൽക്കാലം ദൈവം മുമ്പാകെ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ